അസ്താദിസ്, ആറാമത്തെ കാര്യം മനസ്തഹസഅ ബിശൈഇൻ മിൻ ദീനിർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔ സവാബല്ലാഹ്, ഇതാണ് ശരി, ഇതിലുള്ള തെറ്റ അല്ല, ഇവിടെ ഇതിൽ സവാബാന്നുള്ളത് തെറ്റ. ഔ സവാബില്ലാഹി ഔ ഇഖാബിഹി കഫറ. والدليل قوله تعالى ولئن سألتهم ليقولن إنما كنا نخوض ونلعب. قل أبي الله وآياته ورسوله كنتم تستهزئون. أتريلو ലാ തഅതദിറു ഉണ്ടല്ലേ, ലാ തഅതദിറു ഖദ് കഫർതും ബഅദ ഈമാനികും, അത്രേ ഉള്ളൂ. ആ മതി, വിഷയം അവിടെ ഉണ്ട്. മനസ്തഹസഅ ബിശൈഇൻ മിൻ ദീനിർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്തഹസഅ യസ്തഹസിഉ എന്ന് പറഞ്ഞാൽ പരിഹസിക്കുക എന്ന്. ആരെങ്കിലും പരിഹസിച്ചാൽ ഇപ്പൊ നേരത്തെ വന്നു, എന്താണ് വല്ലതും വല്ല കാര്യത്തെയും ഒക്കെ നിങ്ങൾക്ക് പറയാം. എന്താണ് ദീന്? മതം. ദീന് റസൂൽ, റസൂലിന്റെ മതം. അപ്പോ ബിശൈഇൻ മിൻ ദീനിർ റസൂലി, റസൂലിന്റെ മതത്തിൽ നിന്നുള്ള കുഴപ്പമില്ല, രണ്ടും ശരിയെന്നേ. മിൻ ദീനില്ല, അള്ളാഹുവിന്റെ മതത്തിൽപ്പെട്ട ബിശൈഇൻ വല്ലതിനെയും, മനസ്തഹസഅ പരിഹസിച്ചവൻ, അള്ളാഹുവിന്റെ മതത്തിൽ നിന്നുള്ള വല്ലതിനെയും പരിഹസിച്ചവൻ. ഇതിൽ എന്റെ കോപ്പിയിലുള്ളത് ദീനിർ റസൂലിനാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ. റസൂലിന്റെ ദീൻ എന്നാൽ എന്താ? അള്ളാഹുന്റെ റസൂലായിട്ട് വേറെ മതമല്ല, റസൂല് പുതിയ മതം കൊണ്ടുവന്നില്ല, നബി ഉണ്ടാക്കിയതുമല്ല. പക്ഷെ നബി പഠിപ്പിച്ചത് ആരുതാണ്? അള്ളാഹു പഠിപ്പിച്ച ദീനാണ്. അപ്പൊ പഠിപ്പിച്ചെന്നാൽ നബി എന്നുള്ളവർക്ക് നബിന്റെ ദീൻ എന്ന് പറയും, അല്ലാതെ നബി സ്വന്തം മതം ഉണ്ടാക്കിയതല്ല. അപ്പോ അവിടെ നിങ്ങളെ ബുക്കിൽ അള്ളാഹെന്നാണ്, രണ്ടും ശരിയെന്നെ. ഇപ്പൊ ഇതുപോലെ അള്ളാഹു ശപിച്ചു, അതുപോലെ ചില ചില ഹദീസില് ലാന റസൂലുള്ളാ, അള്ളാഹുവിന്റെ റസൂല് ശപിച്ചിരിക്കുന്നു എന്ന് കാണാം. അതിനർത്ഥം എന്താ? റസൂല് ശപിച്ചു എന്ന് പറഞ്ഞാലും ആര് ശപിച്ചു? അള്ളാഹു ശപിച്ചു. കാരണം എന്താ? അള്ളാഹു പറഞ്ഞതനുസരിച്ചാണ് ആര് ശപിക്കുന്നത്? നബി ശപിച്ച് ലയനത്തെ നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ നബിയുടെ മതം തന്നെ അള്ളാഹിന്റെ മതം. അള്ളാഹുവിന്റെ മതത്തിൽ നിന്നുള്ള വല്ലതിനെയും പരിഹസിച്ചവൻ, ഔ സവാബിഹി, സവാബ് ഇതാണ് പ്രതിഫലം, ഔ സവാബിഹി മതത്തിന്റെ പ്രതിഫലത്തെ, മതത്തെയോ മതത്തിന്റെ പ്രതിഫലത്തെയോ, അല്ലെങ്കിൽ അള്ളാഹിലേക്ക് പഠിക്കാൻ കുഴപ്പമില്ല, അത് സവാബിഹി അള്ളാഹുവിന്റെ പ്രതിഫലം. മതത്തിന്റെ പ്രതിഫലം എന്നാൽ മതം പറഞ്ഞതനുസരിച്ചുള്ള പ്രതിഫലം, അല്ലെങ്കിൽ തൊട്ടുമുമ്പ് അള്ളാഹ് പറഞ്ഞുകൊണ്ട് ഔ സവാബിഹി എന്നാ ഔ സവാബില്ല, അള്ളാഹുവിന്റെ പ്രതിഫലത്തെയോ അല്ലെങ്കിൽ പ്രതിഫലത്തിൽ നിന്നുള്ള വല്ലതിനെയോ പരിഹസിച്ചവൻ. ഔ ഇഖാബിഹി, ഇഖാബ് ശിക്ഷ, ഔ ഇഖാബിഹി അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നുള്ള വല്ലതിനെയുമോ പരിഹസിച്ചവൻ, കഫറ അവൻ കാഫറായിരിക്കുന്നു. മനസ്തഹസഅ പരിഹസിച്ചവൻ ബിശൈഇൻ വല്ലതിനെയും, മിൻ ദീനില്ല അള്ളാഹുവിന്റെ മതത്തിൽ നിന്നുള്ള വല്ലതിനെയും പരിഹസിച്ചവൻ, ഔ സവാബിഹി അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രതിഫലത്തിൽപ്പെട്ട വല്ലതിനെയും പരിഹസിച്ചവൻ, ഔ ഇഖാബിഹി അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നുള്ള വല്ലതിനെയും പരിഹസിച്ചവൻ. ഇവിടെ ഒക്കെ സവാബിഹി എന്ന് പറഞ്ഞാൽ എന്താണ്? ബിശൈഇൻ മിൻ ദീനില്ല, ബിശൈഇൻ മിൻ സവാബില്ല, ബിശൈഇൻ മിൻ ഇഖാബില്ല. അപ്പൊ അള്ളാഹുവിന്റെ പ്രതിഫലം എല്ലാ പ്രതിഫലത്തെയും നിശ്ചയിച്ചോളുന്നില്ല, എല്ലാ മതത്തിൽപ്പെട്ട എല്ലാത്തെയും നിശ്ചയിച്ചോളുന്നില്ല, എല്ലാ ശിക്ഷയെയും നിശ്ചയിച്ചോളുന്നില്ല. അതുകൊണ്ടാണ് റബ്ബിൻ എന്ന് പറഞ്ഞത്. ഏതെങ്കിലും ചില സംഗതികളെ നിഷേധിച്ചാൽ തന്നെ എന്താവും? കാഫറാവും. അപ്പൊ ഇങ്ങനെ പറയാൻ കാരണം എന്താ? അതിന്റെ കാരണമാണ് തെളിവ് പറഞ്ഞത്. ദലീൽ എന്നാൽ തെളിവ്, പ്രമാണം. ദലീൽ, അതിനുള്ള പ്രമാണം, തെളിവ്. ഖൗലുഹു തആല, തെളിവ് എന്നാൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താ തെളിവ്? മതപരമായ തെളിവ് എന്ന് പറയുമ്പോ ശാസ്ത്രം പറഞ്ഞത് നമ്മൾ തെളിവല്ല, ബുദ്ധിജീവി പറഞ്ഞത് തെളിവല്ല. മതത്തിൽ തെളിവെന്താണ്? ഖുർആന്, ഹദീസ്, പിന്നെ അഖ്വാലു സഹാബ അല്ലെങ്കിൽ അഖ്വാലു സലഫ്. അതും പണ്ഡിതന്മാരെ ചേർത്ത് പറഞ്ഞു കാണാം. പണ്ഡിതന്മാർ ഓരോ സന്ദർഭക്കാരൻ പറഞ്ഞല്ല, ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും അവർ മനസ്സിലാക്കിയതനുസരിച്ച് പറഞ്ഞത്. സഹാബത്തിന്റെ വാക്കുകൾ, സലഫിന്റെ വാക്കുകൾ. ഇവിടെ ഖുർആനാണ് തെളിവായി കൊടുത്തത്. ദലീലു ഖൗലുഹു തആല, അല്ലാഹു തആലയുടെ വാക്കാണ് തെളിവ്. ഏത് വാക്ക്? ഖുൽ, നീ പറയുക. ആരോടാ? നബിയോട്. അപ്പൊ നബിനെ നിങ്ങൾ നീ നോക്കിയാൽ പാടില്ല. നിങ്ങൾ അപ്പൊ നബിയെ നിങ്ങൾ പറയുക എന്ന് പറയാൻ പറ്റില്ല. ഇതാരാ വരണ്? അള്ളാഹു വരണേ, നമ്മളല്ല. നമ്മൾ അങ്ങോട്ട് നബിനോട് വരില്ല, അള്ളാഹു നബിനോട് പറയാണ്. അള്ളഹാനെ സംബന്ധിച്ച് നബിനെ നിങ്ങൾ നോക്കിയില്ലല്ലോ. അപ്പൊ അള്ളാഹു നബിനോട് പറയാണ്, നിങ്ങൾ പറയുക എന്നല്ല, നീ പറയുക. അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുന്തും തസ്തഹ്സിഊൻ. ഇവിടെ ഇപ്പോ ഈ നമ്മള് ബുക്കിലുള്ളടത്ത് മനിസ്തഹ്സഅ ബി ഉണ്ടവിടെ. ഇസ്തഹ്സഅന്റെ കൂടെ എന്ത് ചേർക്കും? ബി ചേർക്കും, പരിഹസിച്ചു എന്നർത്ഥം കിട്ടാൻ. നേർക്ക് നേരെ ഇസ്തഹ്സഅ ഷൈഅൻ എന്നല്ല പറഞ്ഞത്. എന്താണ് ഇസ്തഹ്സഅ ബി ഷൈഇൻ? അറബിയിൽ എങ്ങനെയാണ്, ചിലതിന്റെ കൂടെ എങ്ങനെ ചില അക്ഷരങ്ങൾ ചേർക്കുമ്പോൾ പ്രത്യേക അർത്ഥം കിട്ടും. അപ്പൊ അതുപോലെ ഇവിടെ ഈ ആയത്തിലും ആ ബി ഉണ്ട്. അതെന്താ? കുൽ, ആ അല്ലാഹാനല്ല, അല്ലാഹുവിനെ എന്നല്ല, ആ ബില്ലാഹി. അവിടെ ഒരു ബി കണ്ടില്ലേ? അത് എന്തിനോട് ചേർക്കണം? എന്തിനോട് ബന്ധപ്പെടുന്നു? തസ്തഹ്സിഊൻ, ആ ആയത് തീർന്നെടുത്ത്. അപ്പൊ നമ്മള് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് തിരിച്ചു വായിക്കുക. എങ്ങനെ? കുൽ, ആ അങ്ങനെ വായിക്കണം. അതസ്തഹ്സിഊന ബില്ലാഹി വആയാതിഹി വറസൂലിഹി. ഖുൽ, നബിയെ പറയുക. അബില്ലാഹി, അവിടെ കൊണ്ട് എന്ന് പറയേണ്ട ആവശ്യമില്ല. ബി നമ്മൾ നേരത്തെ കൊണ്ട് ജാ ബിഹി കൊണ്ടുവന്നു തന്നെ. ഇവിടെ ബി കൊണ്ട് നടത്തം വരേണ്ട. അബില്ലാ, അള്ളാഹുവിനെ ആണോ? ആ നന്നാൽ ആണോ. അബില്ലാഹി, അള്ളാഹുവിനെ ആണോ? അവന്റെ വചനത്തെയുമാണോ? ആയത്ത് ദൃഷ്ടാന്തം നടത്തുന്നുണ്ട്, വചനം എന്ന് നടത്തുന്നുണ്ട്. ഖുർആനെ സംബന്ധിച്ച് പറയുമ്പോ ഖുർആനിലായത് ഖുർആനിലെ വചനങ്ങൾ. ആയാതിഹി, ആയത്ത് അതിന്റെ ബഹുവചനം ആയാത്ത്, അവന്റെ വചനങ്ങളെയുമാണോ? വറസൂലിഹി, അവന്റെ ദൂതനെയുമാണോ? കുന്തും, കാനാന്ന ആയി, കുന്തും നിങ്ങളായത്, എന്തായത്? കുന്തും തസ്തഹ്സിഊൻ, നിങ്ങൾ പരിഹസിക്കുന്നത്. അപ്പട തസ്തഹ്സിഊന ബില്ലാഹി വആയാതിഹി വറസൂലിഹി. പറഞ്ഞു മനസ്സിലായ? ബി എന്നുള്ളതിന് എന്തർത്ഥം പറയണ്ട? കൊണ്ട് എന്നർത്ഥം വരേണ്ട കാലാണ് അവിടെ. അള്ളാഹുവിനെ, ആ വിനെ എന്ന് അർത്ഥം കിട്ടാനാണ് ബി ചേർത്തത്. ചില സ്ഥലത്ത് ബി വെറുതെ കൊടുക്കും, ഒരർത്ഥം ഉണ്ടാവില്ല. ഇവിടെ അർത്ഥം ഉണ്ട്, ഈ മഫൂല അർത്ഥം കിട്ടാനാണ്. അപ്പോ അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അലൈസല്ലാഹു കാഫിൻ അബ്ദ, രണ്ടുപേരർത്ഥ. അലൈസല്ലാ, അള്ളാഹു അല്ലയോ, ബികാഫിൻ, കാഫിൻ എന്നാൽ മതിയായവൻ. അപ്പൊ അവിടെ ബിക്ക് പ്രത്യേകിച്ച് അർത്ഥമല്ല. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ എന്നാലും അലൈസല്ലാഹു കാഫിൻ അബ്ദഹു എന്നാൽ അള്ളാഹു അടിമക്ക് അള്ളാഹു പോരെ എന്നർത്ഥം. അപ്പൊ ഒന്ന് പറയാം, മനസ്സഹസ ആരെങ്കിലും പരിഹസിച്ചാൽ ദീനില്ല, അള്ളാഹുവിന്റെ മതത്തിൽപ്പെട്ട വല്ലതിനെയും, ഔ സവാബിഹി അല്ലെങ്കിൽ അവന്റെ പ്രതിഫലത്തിൽപ്പെട്ട വല്ലതിനെയും, ഔ ഇതാബിഹി അല്ലെങ്കിൽ അവന്റെ ശിക്ഷയിൽപ്പെട്ട വല്ലതിനെയും പരിഹസിക്കുകയാണെങ്കിൽ കഫറ, അവൻ കാഫറായി. വദ്ദലീലു തെളിവ് ഖൗലുഹു തആല അള്ളാഹുവിന്റെ വാക്കാണ്. നബിയെ പറയുക, അബില്ലാഹി അള്ളാഹുവിനെയോ, വആയാതിഹി അവന്റെ വചനങ്ങളെയോ, വറസൂലിഹി അവന്റെ ദൂതനെയോ ആണോ കുന്തും തസ്തഹ്സിഊൻ നിങ്ങൾ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത്. കാനാ നന്ന ആയി കുന്തും തസ്തഹ്സിഊൻ നിങ്ങൾ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത്. ലാ തഅതി അടുത്തായത് ലാ തഅതിറു ഖദ് കഫർതും ബഅദ ഈമാനികും. ലാ തഅതിറു എന്നുള്ള സാധനം മലയാളത്തിൽ പിടിക്കുന്നവർക്കാണ്, ഒരു ഒഴികഴിവ് എന്ന് മലയാളത്തിൽ പറയാം, അല്ലെങ്കിൽ ശരിയായ ന്യായം, യുക്തമായ കാരണം എന്നൊക്കെ വേണം പറയാം. എത്തതറ എന്നാൽ ഉഴുതിറ് ബോധിപ്പിക്കുക, ഒഴികഴിവ് പറയുക, അല്ലെങ്കിൽ ന്യായം പറയുക, കാരണം പറയുക. ലാ തഴുത്തതിറു നിങ്ങൾ ഒഴികഴിവ് പറയേണ്ടതില്ല. കത് കഫർത്തു കത് നേരത്തെ പറഞ്ഞു, തീർച്ചയായും കഫർത്തും കഫറ കാഫറായി, കഫർത്തും നിങ്ങൾ കാഫറുകളായിരിക്കുന്നു. കത് കഫർത്തും തീർച്ചയായും നിങ്ങൾ കാഫറുകളായിരിക്കുന്നു. ബഅദ ഈമാനിക്കും നിങ്ങളുടെ ഈമാനിന് ശേഷം, എന്നാൽ നിങ്ങൾ ഈമാൻ ഉൾക്കൊണ്ടു, അതായത് വിശ്വാസികളായതിന് ശേഷം നിങ്ങൾ കാഫറുകളായി കഴിഞ്ഞിരിക്കുന്നു. ഇതിപ്പോ രണ്ട് ആയത്തിന്റെ, ഒരായത്തിന്റെ അവസാനവും രണ്ടാമത്തെ ആയത്തിന്റെ തുടക്കവുമാണ്. വിഷയവുമായി ബന്ധപ്പെട്ട് അത്ര മതി. തൗബ 65-66 നമ്പർ എഴുതി, സൂറത്ത് തൗബ 65-66 ആയത്തുകൾ. ഇവിടെ മൂന്ന് കാര്യമാണ് അന്ന് ചോദിച്ചത്, അള്ളാഹുവിനെയാണോ പരിഹസിക്കുന്നത്, അവന്റെ വചനങ്ങളെയാണോ പരിഹസിക്കുന്നത്, അവന്റെ റസൂലിനെയാണോ പരിഹസിക്കുന്നത്. അപ്പൊ അതിലെന്ത് മനസ്സിലായി? അള്ളാഹുവിനെ പരിഹസിച്ചവൻ കാഫറായി, അള്ളാഹുവിന്റെ ആയത്തുകളെ പരിഹസിച്ചവൻ കാഫറായി, റസൂലിനെ പരിഹസിച്ചവനും കാഫറായി. അതിനുള്ള തെളിവ് ഈ പറഞ്ഞത്. എന്താണെന്നാ ചോദിക്കുന്നത്, എങ്ങനെ കാഫറായി? കുന്തും തസ്തഹ്സിഊൻ, ഈ പറഞ്ഞവയെ ആണോ നിങ്ങൾ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി കാഫറായി എന്നുള്ള തെളിവാണ് അടുത്ത ആയത്ത് പറഞ്ഞത്, ലാ തഅതിറൂ നിങ്ങൾ ഒഴികഴിവ് ഒന്നും പറയേണ്ടതില്ല. ഖദ് കഫർതും ബഅദ ഈമാനികും, നിങ്ങൾ വിശ്വാസികളായതിനു ശേഷം നിങ്ങൾ എന്തായി കഴിഞ്ഞു? കാഫിറുകളായി തീർന്നിരിക്കുന്നു. ഇതിന് ഒരു പശ്ചാത്തലമുണ്ട്, അത് പിന്നെ ഞങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്താണുള്ളത്. തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് കൂട്ടത്തിൽ കപടവിശ്വാസികളുണ്ട്, അതിൽ ചില ആളുകൾ പറഞ്ഞത് കപടവിശ്വാസികളാണ് എന്ന് ചിലർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആയത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് പറഞ്ഞ ആളുകൾ കപടവിശ്വാസികളായിരുന്നില്ല. ആരാണ്? സഹാബികളിൽ പെട്ട ചില ആളുകൾ തന്നെയാണ് ഈ വാക്ക് പറഞ്ഞത്. എന്താ പറഞ്ഞ വാക്ക്? നബി സല്ലല്ലാഹു അലൈഹി ആ സംഭവത്തിൽ നബിയെ പരിഹസിച്ചിട്ടില്ല, ഖുർആനെ പരിഹസിച്ചിട്ടില്ല, ആയത്തിനെ റസൂ അല്ലാഹുവിനെയും പരിഹസിച്ചിട്ടില്ല. പരിഹസിച്ചത് ആരെയാണ്? തബൂക്ക് യുദ്ധത്തിൽ കൂടെ ഉണ്ടായിരുന്ന ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞു, മാ റഅയ്ന മിസ്ല ഖുറായന. നമ്മൾ ഇവരല്ലോ, ഈ മൂലക പോലത്തെ ഒരു മൂലക നമ്മൾ ദുനിയാൽ കണ്ടില്ല എന്നിപ്പോ നമ്മളെ പറ്റിയൊക്കെ നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലേ, ആൾക്കാർ പറയുന്നുണ്ടാവും അല്ലെ, ഇതുപോലത്തെ ഒരു ജിന്നിനെ വേറെ കണ്ടിട്ടില്ല, ജിന്നു അങ്ങനൊക്കെ പറയും. ഇവിടെ കുറച്ച് ആൾക്കാർ പറയാം, ഒരാള് പറയാം, എന്ത് മാ റഅയ്ന മിസ്ല ഖുറായന, നമ്മുടെ ഈ കാര്യങ്ങൾ ഓത്തുകാരെ പോലെ വേറൊരു ടീമിനെ നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ ഖുറാ എന്നുള്ള അർത്ഥം കാര്യം എന്നാൽ ഓത്തുകാരൻ എന്നാണ്. ഖുറാ ഓത്തുകാർ, നബിന്റെ കാലഘട്ടത്തിൽ ഖുർആൻ ഓത്തുകാർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഖുർആൻ ഓതാനും പഠിച്ചവരും, അത് പഠിപ്പിച്ചു കൊടുക്കുന്നവരും, അതിന്റെ ആശയം മനസ്സിലാക്കിയവരും, അതനുസരിച്ച് ജീവിക്കുന്നവരും, ഇവർക്കാണ് ഖുർആൻ എന്നറിയാം. ഖുർആൻ ഓതാൻ പഠിച്ചവരും മനഃപ്പാഠമാക്കിയവരും പിന്നെ അത് പഠിപ്പിച്ചു കൊടുക്കുന്നവരും, ഖുർആൻ പഠിച്ച് അതിനെ ഹിഫ്ളാക്കി അതിനെക്കുറിച്ച് പഠിച്ച ആളുകൾ. ഇന്നിപ്പോ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലെ, മാട്ടുന്ന ഹാഫിലീങ്ങളുണ്ട്, പക്ഷെ ഒരക്ഷരത്തിന്റെ പോലും അർത്ഥം പഠിച്ചിട്ടുണ്ടാവില്ല. ഒരു ഹാഫിലാണ്, ശരിയായ അർത്ഥപ്രകാരം അവർ ആരല്ല, ഹാരി അല്ല എന്നാൽ ഈ പറഞ്ഞ അർത്ഥപ്രകാരം. അപ്പോൾ തന്നെ അതുകൊണ്ട് ഇവിടെ ഖുറാ എന്നാണ് പറഞ്ഞതെങ്കിലും അവിടെ ഉലമാ എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ഒരു ഒത്തരല്ല, ഖുർആൻ പഠിച്ച പണ്ഡിതന്മാർ. അപ്പൊ നബിന്റെ കൂടെയുള്ള ഖുർആൻ പഠിച്ച പണ്ഡിതന്മാരെ കുറിച്ച് ഒരാൾ പറയാൻ, ഇവരെ പോലെ വേറെ ഒരു മൗലവിമാരെ, ഖുർആൻ എന്ന മൗലവിമാർ പണ്ഡിതന്മാരെ നമ്മൾ കണ്ടിട്ടില്ല. ഹാവുലായി ഇക്കൂട്ടർ അർഹബ് ബുത്തൂനൻ എന്നാൽ തീറ്റ ഭ്രാന്തന്മാരാണ്, ഏറ്റവും കൊതിയുള്ളവരാണ്, അതിന് ബത്തിന് വയറിനാൽ ഏറ്റവും കൊതിയന്മാരാണ്. എന്നാൽ നമ്മൾ പറയില്ല എന്താണ് എന്താ പറയാ, നാവിനാൽ ഏറ്റവും അധികം കളവ് പറയുന്നവരാണ്. ഈ മൂലിമാരെ പോലെ കളവ് പറയുന്ന വേറെ ആരെയും നമ്മൾ കണ്ടിട്ടില്ല. വലാ അജ്നബ ഇന്ദല്ലിഖാ, ശത്രുക്കളുമായി ഏറ്റുമുട്ടുമ്പോൾ ഇവരെ പോലെ ഭീരുക്കളായി വേറെ ആരുമില്ല. തിന്നാൻ ഉഷാറാണ്, പിന്നെ രണ്ടാമതെന്താ നുണ പറയാൻ ഉഷാറാണ്, പേടിച്ചോടാനും ഉഷാറാണ്. ഇങ്ങനത്തെ വേറൊരു ടീമിനെ നമ്മൾ കണ്ടിട്ടില്ല എന്ന് ഒരാള് തബൂക്ക് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ പറഞ്ഞു. ഇത് അൻസാരിയായ അഅ്ഫു ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഈ വാക്ക് കേട്ടു. അപ്പം തന്നെ അയാൾ ഇയാളെ എതിർത്തു. എന്നിട്ട് നബിന്റെ അടുക്കലേക്ക് ഇങ്ങനെ സംസാരമുണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി അഅ്ഫു ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നബിന്റെ അടുക്കലേക്ക് ചെന്നു. യാത്രയിലാണ് നബി കൂടണ്ട്, പക്ഷെ നബിന്റെ അടുക്കലേക്ക് അഅ്ഫു ബിൻ മാലിക് ചെല്ലുമ്പോഴേക്ക് ഈ ആയത്ത് ഇറങ്ങിയതാണ്. സൂറത്ത് തൗബയിലെ 65-66 ആയത്തുകൾ ഇറങ്ങി. അപ്പൊ അഅ്ഫു ബിൻ മാലിക് ഇവരെ ചോദ്യം ചെയ്തു, നിങ്ങൾ എന്താ അങ്ങനെ പറയാൻ കാരണം? അപ്പൊ ഇവരെ മറുപടി ഈ ആയത്തിന്റെ തുടക്കത്തിലുണ്ട്, വലഇൻ സഅൽതഹു, നീ അവരോട് ചോദിച്ചാൽ നിങ്ങൾ എന്തിനാ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, യഖൂലുന്ന, അവർ പറയും, ഇന്നാകുന്ന നഖൂദുവനല്ല, അത് ഞങ്ങൾ അങ്ങനെ കാര്യത്തിൽ പറഞ്ഞൊന്നുമില്ല, ഇന്നാകുന്ന നഖൂദു, ഹാല ഫിൽ ഖൗലി ഫിൽ കലാം എന്നാൽ ആവശ്യമില്ലാതെ ഇടപെടുക എന്നാണ്, വെറുതെ വർത്താൻ പറയാ, ഇന്നാകുന്ന നഖൂദു, അത് ഞങ്ങൾ ഇങ്ങനെ സംസാരത്തിൽ മുഴുകിയതാണ്, വനൽഖ, ഞങ്ങൾ തമാശയെ കളിയായി പറഞ്ഞതാണ്. അപ്പൊ ഞങ്ങൾ കാര്യത്തിൽ പറഞ്ഞതല്ല, വെറുതെ അങ്ങനെ ആൾക്കാരെ ഇളക്കുമല്ലോ, അങ്ങനെ വെറുതെ ഒരു ഇള ഇളക്കിയതാണ്, ഞങ്ങൾ കാര്യമായി മനസ്സിലാക്കി പറഞ്ഞു എന്നല്ല എന്ന് ഇവർ പറഞ്ഞു. അപ്പൊ അള്ളാന്റെ ചോദ്യം അതിന്റെ ബാക്കിയാണ്, അബില്ല, ഇവിടെ ആരെ കുറിച്ചാണ് പറഞ്ഞത്? ഖുർആന്റെ ആയത്തിനെ അല്ല കളിയാക്കിയത്, നബിയെ അല്ല കളിയാക്കിയത്, അള്ളാഹുവിനെ അല്ല കളിയാക്കിയത്, പണ്ഡിതന്മാരെയാണ്. പണ്ഡിതന്മാർക്ക് ഒരു സ്ഥാനമുണ്ട്, ബഹുമാനമുണ്ട്. പണ്ഡിതന്മാരെ കളിയാക്കിയതിനെ കുറിച്ചാണ് അള്ളാഹു, നിങ്ങൾ അള്ളാഹുവിനെയാണോ ഖുർആനെയാണോ റസൂലിനെയാണോ കളിയാക്കിയത് എന്ന് ചോദിക്കാൻ കാരണം. ഇവരെന്തുകൊണ്ട് പണ്ഡിതന്മാരായി? ഒരു കണക്കും സയൻസും ശാസ്ത്രവും പഠിച്ചോണ്ടല്ല, എന്താ പഠിച്ചത്? ദീനാണ് പഠിച്ചത്. ദീൻ ഖുർആൻ എന്ന എന്താണ്? അള്ളാഹുവിന്റെ കലാമാണ്. ഈ കലാം ആര് പഠിപ്പിച്ചതാ? നബി സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചതാണ്. അപ്പൊ അള്ളാഹുവിന്റെ നബി പഠിപ്പിച്ച കലാം പഠിച്ച ആളുകളെ കളിയാക്കിയതിനെ അള്ളാഹു എന്തായി കണക്കാക്കി? എന്തായി കണക്കാക്കി? അള്ളാഹിനെ പരിഹസിക്കലായി, നബിയെ പരിഹസിക്കലായി, അള്ളാഹിന്റെ ഖുർആനെ പരിഹസിക്കലായി. അപ്പൊ സന്ദർഭം അതാണ്, പറഞ്ഞ വാക്ക് ഹാരിങ്ങളെ കുറിച്ചാണ്. പക്ഷെ അത് മതത്തെയും അള്ളാഹുവിനെയും പ്രവാചകനെയും പരിഹസിക്കുന്നതായി അള്ളാഹു കണക്കാക്കി. എന്നിട്ട് ചോദിക്കുകയാണ്, അള്ളാഹുവിനെയാണോ അവന്റെ വചനത്തെയാണോ അവന്റെ പ്രവാചകനെയാണോ നിങ്ങൾ കളിയാക്കുന്നത്? ഇനി രണ്ടാമതായത്തിൽ എന്താണ്? ലാ തഅ്തദിറു, നിങ്ങൾ ഒഴികഴിവൊന്നും പറയേണ്ടതില്ല. ഇവര് ഒഴികഴിവ് എന്താ പറഞ്ഞത്? കുന്നാ നഹൂദു വനൽഖ, നഹൂദനാൽ ആളാണ് മുഴുകാനോ ആക്കണത്, സംസാരത്തിൽ മുഴുകാന, നമ്മൾ വെറുതെ തമാശക്ക് വരില്ല. ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞല്ല, അത് തന്നെ കാര്യത്തിൽ പറഞ്ഞല്ലോ, കുറെ ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞു, അത്രേ ഉള്ളൂ. വനൽ നമ്മൾ തമാശയിച്ച് പറഞ്ഞതാണ്, അപ്പൊ കാര്യത്തിൽ പറഞ്ഞല്ല, അതിനുള്ളവരല്ല തഴുത്തതിരു. നിങ്ങൾ ഒഴികഴിവൊന്നും പറയണ്ട, ഞങ്ങൾ വെറുതെ പറഞ്ഞാണ്, സംസാരിച്ച കൂട്ടത്ത് പറഞ്ഞു പോയതാണ് എന്നൊന്നും പറയണ്ട. നിങ്ങൾ തമാശക്ക് പറഞ്ഞാലും കാര്യത്തിൽ പറഞ്ഞാലും കളിയായി പറഞ്ഞാലും വിനോദമായി പറഞ്ഞാലും ഈ വിഷയം, ഈ ചിരിയില്ല കളിയില്ല, ചിരിയും കളിയൊന്നുമില്ല, കളി പറഞ്ഞാലും ചിരി പറഞ്ഞാലും എന്തായി പരിഗണിക്കും? ഹക്കായി പരിഗണിക്കുന്നതാണ്, യാഥാർത്ഥ്യമായി പരിഗണിക്കും. അപ്പൊ തമാശക്ക് പോലും, ഇതുകൊണ്ടാണ് പണ്ഡിതന്മാര് തമാശയായി പോലും എന്ത് ചെയ്യാൻ പാടില്ല, അള്ളാഹുവിനെ കളിയാക്കാൻ പാടില്ല, ആയത്തിനെ കളിയാക്കാൻ പാടില്ല, നബിയെ കളിയാക്കാൻ പാടില്ല. അപ്പൊ കാര്യത്തിൽ പറഞ്ഞോണോ? ഒരു സംശയവുമില്ല. ഇവര് തമാശക്ക് പറഞ്ഞതാണ് ഇവർ പറയുന്നത്, അതിനാണ് അള്ളാഹു എതിർത്തത്. നിങ്ങൾ ഉത്തരൊന്നും പറയണ്ട, തമാശക്കാണെങ്കിൽ പോലും നിങ്ങൾ പറഞ്ഞത് കുഫ്റാകുന്ന കാര്യമാണ്. കഫർത്തും, ഈ വാക്കോടുകൂടി നിങ്ങൾ കാഫിറുകളായിരിക്കുന്നു. ബഅദ ഈമാനിക്കും, നിങ്ങൾ ഈമാൻ ഉൾക്കൊണ്ടതിന് ശേഷം. അപ്പൊ ചില ആളുകൾ ഇത് പറഞ്ഞ ആളുകൾക്ക് അവിടെ വിശ്വാസികളായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ശേഖ് സാലിഹൽ ഫൗസാൻ അതുപോലെ തന്നെ ഇതിന് സർഹ ചെയ്തിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞത് കപട വിശ്വാസികളല്ല പറഞ്ഞത്, സഹാബികളിൽ പെട്ട ഒരാളാണ് പറഞ്ഞത്. ഒരു പക്ഷേ അയാൾ പറഞ്ഞ തമാശക്കെ എനിക്ക് പറഞ്ഞ പോലെ നഫൂദുവനൽ. പക്ഷേ മുസ്ലിങ്ങളിൽ പെട്ടവർ തന്നെയാണ് പറഞ്ഞതല്ല എന്താ തെളിവ്? കഫർത്തും ബഅദ ഈമാനിക്കും, വിശ്വാസികളായതിനു ശേഷം നിങ്ങൾ കാഫിറുകളായിരിക്കുന്നു. മുനാഫികളെ കുറിച്ച് ഒരിക്കലും അള്ളാഹു എന്ത് പറയില്ല, വിശ്വാസികളായതിനു ശേഷം കാഫിറുകളായി എന്ന് പറയില്ല. കാരണം അവർ നേരത്തെ തന്നെ ആരാ? കാഫിറാണ്, ഈമാനിലേക്ക് വന്നിട്ടേല്ല. അപ്പൊ ആ വാക്കിൽ നിന്ന് കാഫിറുകളെ കുറിച്ചല്ല, മുസ്ലിമായ ആളുകളെ കുറിച്ചാണ്. അപ്പൊ നോക്കണം അള്ളാഹു എത്ര പെട്ടെന്നാണ് ഈ ആയത്തിറക്കിയത്. സഹാബി നബിന്റെ അടുക്കലേക്ക് വിവരം പറയാൻ പോകുമ്പോഴേക്കും എന്ത് ചെയ്തു? ആയത്തിറങ്ങി എന്നാണ്. അപ്പൊ ഇത് വളരെ ഗൌരവമുള്ള വിഷയമാണ്, മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പരിഹസിക്കുക എന്ന് പറയുന്നത്. ഇപ്പോ ഒരു സഖാബി പിന്നെ ചൂല് പോലെ എന്ന് താടിയെ കുറിച്ച് നാദാപുരം കണ്ണനത്ത് പറഞ്ഞു. ചൂല് പോലെ താടി വെച്ചവൻ വേറെ മുജാഹിദുകളെ കൂട്ടത്തിൽപ്പെട്ട ഒരു യുവ പണ്ഡിതൻ, എന്റെ ഒരു ശിഷ്യനാണ്, 6 കൊല്ലം ഞാൻ അവനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓൻ പറഞ്ഞ എന്താ, ആടിന്റെ താടി പോലെ എന്നാണ് സലഫികൾ വെക്കുന്ന താടിയെ കുറിച്ച്, ആടിന്റെ താടി പോലെ. ആടിന്റെ ഇവിടെ കുറച്ച് രോമം അങ്ങനെ തൂങ്ങി കിടക്കൂലേ, ചില രോമുള്ള ആടിന് ഇവിടെ കുറെ രോമം ഉണ്ടാവും താടിന്റെ ഈ ഭാഗം. അതിനോടാണ് എന്തിനെ സാദൃശ്യപ്പെടുത്തി, നബി പഠിപ്പിച്ച താടിയെ സാദൃശ്യപ്പെടുത്തിയത്. വേറെ ഒരു കേനമിന്റെ മരണപ്പെട്ടു പോയ പഴയ ഒരു പ്രഗത്ഭനായ നേതാവിന്റെ മകൻ പർദ്ദയിട്ട്, നിഖാബിട്ട് പർദ്ദയിട്ട് പോകുന്ന സ്ത്രീകളെ ശിവലിംഗത്തോട് സാദൃശ്യപ്പെടുത്തി. ശിവലിംഗം എന്നെന്താ? പണ്ട് കോഴിക്കോട് പട്ടാളപ്പള്ളിയെ കുറിച്ച് നമ്മൾ മരിച്ചുപോയ ഒരാള് ശിവലിംഗം എന്ന് പറഞ്ഞിട്ടുണ്ട്. പട്ടാളപ്പള്ളി ഇങ്ങനെ ശിവലിംഗം പോലെ റൗണ്ടില് മുകളില് ഈ ഇങ്ങനെ കൂർത്തിട്ടാണല്ലോ, അങ്ങനെയാണ് ശിവലിംഗം ഹിന്ദുക്കളെ ആരാധ്യ വസ്തു. അപ്പൊ പട്ടാളപ്പള്ളിയെ കുറിച്ച് ശിവലിംഗം എന്ന് പറഞ്ഞു മരിച്ചു, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അപ്പൊ അതുപോലെ ഒരു നിക്കാവിട്ട് തലയിൽ നന്നായി കറുത്ത നിക്കാവിട്ട് മൂടിപ്പോകുന്ന ഒരു പെണ്ണിനെ കണ്ടാൽ ഇതുപോലെ തോന്നും, ശിവലിംഗം പോലെ തോന്നും. അപ്പൊ ശിവലിംഗത്തെ പോലെ സഞ്ചരിക്കുന്നവർ എന്ന് നിക്കാവിട്ട പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇത് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഒരു മൗലവിയുടെ അബ്ദുൽ മകഴിഞ്ഞ അറബിക് കോളേജിലെ പ്രൊഫസറായ, ഇപ്പോഴും ജോലി ചെയ്ത് റിട്ടയർ ചെയ്തില്ല, ഒരാൾ പറഞ്ഞ വാക്കാണ്. ഇപ്പൊ കഴിഞ്ഞ റിട്ടയർ എനിക്കറിയില്ല. ഇതൊക്കെ എന്താ പരിഹാസമാണ്. അപ്പൊ ദീനില് സ്ഥിരപ്പെട്ട ഒരു കാര്യത്തെ പരിഹസിക്കുക എന്ന് പറയും, തമാശക്കാണെങ്കിൽ പോലും എന്തായി തീരും? കാഫറായി മാറും. അപ്പൊ തമാശയായി പോലും എന്ത് ചെയ്യാൻ പാടില്ല, പരിഹസിക്കാൻ പാടില്ല എന്നതാണ് അസ്സാബിഉ. 7-ാമത്തേത് അസ്തിഹ്റു വമിൻഹു അസ്സർഫു വൽ അഖ്ഫു ഫമൻ ഫഅലഹു ഔ റളിയ ബിഹി കഫറ. അതിൽപ്പെട്ടതാണ്, ഏതിൽപ്പെട്ടതാണ്? സിഹറിൽ പെട്ടതാണ് സർഫ് എന്നൊക്കെ നമ്മൾ ദർശനം പഠിച്ചു. സർഫാക്ക, സർഫിന്റെ കിതാബ് നഹ്വ് സർഫ് എന്ന് പഠിച്ചില്ല. സർഫ് എന്ന് പറഞ്ഞാൽ പിരിക്കുക എന്നാണ്, ഒരു പദത്തെ പല രൂപങ്ങളായി പിരിക്കുക, അതാണ് സർഫ്. ഒറ്റ വാക്ക് ആണ് പെണ്ണ്, 1, 2, 3 ഒക്കെ ഇത് വേറെ വേറെ. അപ്പൊ അത് ഒരു പദത്തെ പലതായി പിരിക്കുന്നു. ഇവിടെ സർഫ് എന്ന് പറഞ്ഞാൽ രണ്ടാളുകൾക്കിടയിൽ വേർപിരിക്കുക, അല്ലെങ്കിൽ രണ്ട് സഹോദരന്മാർക്കിടയിൽ വേർപിരിക്കുക, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വേർപിരിക്കുക എന്ന് പറഞ്ഞാൽ സിഹ്ര്. എന്തിനാണ് സിഹ്ര് ചെയ്യാറുള്ളത്? മിൻഹു, സിഹറിൽ പെട്ടതാണ്, സിഹറിന്റെ പ്രവർത്തനത്തിൽ പെട്ടതാണ് അസ്സർഫു, എന്താക്കൽ, വേർപിരിക്കൽ. സാധാരണ സിഹർ നടത്തുന്ന ആൾക്കാർ എന്തിനാ സിഹർ ചെയ്യ? രണ്ടാളുകളെ തമ്മിൽ തെറ്റിക്കാൻ. അപ്പോ ഇതെന്താ വിഷയം തന്നെ പിന്നെയും ഇങ്ങനത്തെ തങ്ങളെത്തോ അല്ലെങ്കിൽ ജ്യൂസിന്റെത്തോ ചൊല്ലു. അപ്പൊ പറയും മറ്റോ ഞാനത് സിഹർ ചെയ്തിട്ട് ചെയ്ത് ഇവൻ തന്നെ ഇവൻ തന്നെ ചെയ്തു കൊടുത്തത്. അപ്പൊ ഈ വളരെ ലോകത്ത് കഴിയുന്ന രണ്ടാളുകൾ തമ്മിൽ എന്തായി തെറ്റി? ഭാര്യ ഭർത്താക്കന്മാരെ തെറ്റിക്കാൻ എന്ത് ചെയ്യാറുണ്ട്? സിഹർ നടത്താറുണ്ട്, ഇപ്പോഴും നടക്കുന്ന സംഗതിയാണ്. അപ്പൊ രണ്ടാളുകളെ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരെ, രണ്ട് സുഹൃത്തുക്കളെ, രണ്ട് സഹോദരന്മാരെ, ആളുകളെ തമ്മിൽ വേർപിരിക്കാൻ വേണ്ടി എന്ത് നടത്തും? സിഹർ നടത്തും. പിന്നെ വൽ ആത്ഫു, ആത്ഫു എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ വിപരീതം, യോജിപ്പിക്കുക, ചിരിക്കാനും വൽ അദ്ഹു ചേർക്കാനും. ഭാര്യക്ക് ഭർത്താവിനോട് അത്ര സ്നേഹം പോരാ. അപ്പോ മുപ്പത്തിയാറ് സ്നേഹം ഒന്ന് കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യാം, സിഹിർ നടത്തുക. അല്ലെ, പുതിയാപ്പിളക്ക് ഭാര്യനോട് സ്നേഹം പോരാ, അപ്പൊ പുതിയാപ്പിളുടെ സ്നേഹം കൂട്ടാൻ സ്നേഹം നടത്തുക, അല്ല സിഹിർ നടത്തുക. കാമുകി കാമുകന്മാർ തമ്മിൽ പ്രേമം വർദ്ധിക്കാൻ, അല്ലെങ്കിൽ ഒരാൾക്ക് വേറെ ഒരു പെണ്ണിന് വേറൊരാളോട് സ്നേഹമുണ്ട്, പക്ഷെ ഓൻ ഇങ്ങോട്ട് സ്നേഹമല്ല, പക്ഷെ ഓൻ ഇങ്ങോട്ട് സ്നേഹം ഉണ്ടാക്കാൻ എന്ത് ചെയ്യാം. ഇതൊക്കെ ഒന്ന് കോളേജുകളിൽ നടന്നു വരുന്നു എന്നാണ് പറയുന്നത്, പറയപ്പെടുകയല്ല നടന്നു വരുന്നു. സിഹിറടുത്ത സിഹിറിന്റെ ഫലമായി എന്ത് ചെയ്യുന്നു, വിചാരിക്കാത്ത ആളുകൾ നമ്മൾ പ്രേമത്തിലാക്കുന്നു, രാവും പകലും പോലെ വിരുദ്ധ നിറങ്ങളുള്ള ആളുകൾ തമ്മിൽ പ്രേമത്തിലെത്താറുണ്ട്. എന്നാ ഒരുത്തം കറുപ്പയ്ക്കും മറ്റും വെളുപ്പയ്ക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് യോജിക്കൂല, പക്ഷെ പ്രേമത്തിലെത്തും. മുസ്ലിങ്ങളല്ലാത്ത നമ്മൾ കോളേജുകളിലൊക്കെ എത്ര സിഹിർ നടത്തുന്നതാണ്, എന്തിന് പ്രേമം ശരിയാവാൻ. ഇപ്പോൾ നടക്കുന്ന ഞാൻ വെറുതെ പറയാനല്ല, ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ ഉണ്ട്. അപ്പൊ പണ്ടുണ്ട് ഇന്നുണ്ട്. അപ്പൊ സിഹിർ എന്തിനാണ്, അസ്വർഫു വല്ലാഹു, ആളുകളെ പിരിക്കാൻ വേണ്ടിയും സിഹിർ നടത്തുന്നു, ആളുകളെ ചേർക്കാൻ വേണ്ടിയും സിഹിർ നടത്തുന്നു. ഫമൻ ഫഅലഹു, ഫമൻ അപ്പോൾ ആരെങ്കിലും, ഫഅല ചെയ്തു, ഹു അത് ഏത് സിഹിർ, ഫമൻ ഫഅലഹു എന്നാൽ ഫമൻ ഫഅല സിഹ്റ, ആരെങ്കിലും സിഹിർ ചെയ്താൽ, ഔ റളിയ ബിഹി അല്ലെങ്കിൽ റളിയ ഉണ്ടോ, യർലാഹു എന്താ റളിയ, യർലാ തൃപ്തിപ്പെടുക, ഔ റളിയ അല്ലെങ്കിൽ തൃപ്തിപ്പെട്ടാൽ, ബിഹി ബിസ്സിഹർ സിഹിറിനെ തൃപ്തിപ്പെട്ടാൽ, കഫറ അവൻ കഫറായി. അപ്പോ സിഹിർ പ്രവർത്തിക്കുകയോ സിഹിർ തൃപ്തിപ്പെടുകയോ ചെയ്താൽ കഫറ അവൻ കാഫറായിരിക്കുന്നു. അപ്പൊ സിഹിർ എന്താണ്, അത് പലിക്കുമല്ലേ എന്ന് ചില ആളുകൾ ലോകത്തുനിന്ന് വരെ ആരും പറയാത്ത ഒരഭിപ്രായമാണ് നമ്മുടെ നാട്ടിൽ മുജാഹിദുകൾക്കിടയിൽ തർക്കമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതെന്താ, സിഹിർ ഫലിക്കുമല്ലേ എന്നുള്ളതല്ല, ഇത് പണ്ടേ മുമ്പ് തർക്കമുണ്ട്. സിഹിർ ഫലിക്കും എന്ന് വിശ്വസിച്ചാൽ തന്നെ ഒരാൾ എന്തായി, മുശ്രിക്കായി എന്നാണെന്ന് മുജാഹിദുകളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം പറയുന്നത്. ബാക്കി മറ്റുള്ളവർക്ക് മുശ്രിക്കുകളാണ് എന്ന് പറയാനുള്ള ന്യായത, സിഹിർ ഫലിക്കും എന്ന് വിശ്വസിച്ചാൽ തന്നെ മുശ്രിക്കായി. അപ്പൊ സിഹിർ ഹക്കീഖത്തുണ്ട്, സിഹിർ ഫലിക്കും എന്ന് പറയുന്നവരൊക്കെ മുശ്രിക്കുകളാണ്. ഇത് ചെറിയ വിഷയമല്ല, വലിയ വിഷയമാണ്, ഹക്കീഖയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇനി സിഹിറുമായി വിഷയം ബന്ധപ്പെട്ട വിഷയം അഖീദന്റെ ഗ്രന്ഥങ്ങളിൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്, ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സിഹിർ ആരെങ്കിലും പ്രവർത്തിക്കുകയോ അത് തൃപ്തിപ്പെടുകയോ ചെയ്താൽ അവൻ കാഫറായി. ഇനി അതിന്റെ വിശദാംശത്തിലേക്ക് ഞാൻ പോകുന്നില്ല. സിഹിർ ഹക്കീഖിയായ സിഹിറിന് ഹക്കീഖത്തുണ്ടോ, ഉണ്ട്. ഹക്കീഖിയായ സിഹിറുണ്ട്, തഹീലിയായ സിഹിറുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നുള്ള ചില ആളുകൾ പറയുന്നത് തഹീലിയായ തോന്നലുകൾ ഉണ്ടാക്കാൻ മാത്രമേ സിഹിറുകൊണ്ട് പറ്റുകയുള്ളൂ, കൂടിയാൽ അതേ സംഭവിക്കുകയുള്ളൂ എന്നാണ്. എന്നാൽ സലഫി പണ്ഡിതന്മാർ വിശ്വസിച്ച് കാണാം, ഹക്കീഖിയ സിഹിറിന് ഹക്കീഖത്തുണ്ട്, ഹക്കീഖിയായ യാഥാർത്ഥ്യത്തിലുള്ള അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള സിഹിർ എന്ന് പറഞ്ഞാൽ അതെന്താണ്, രോഗമുണ്ടാക്കുക സിഹിറുകൊണ്ട് ഉണ്ടാക്കാൻ കഴിയും, അത് ഹക്കീഖിയായ സിഹിറാണ്. അല്ലെങ്കിൽ ചെയ്യാത്തൊരു കാര്യം ഒരാൾക്ക് ചെയ്തു എന്ന തോന്നലുണ്ടാവുക. നമ്മുടെ നാട്ടിൽ അതിനെയാണ് എന്ത് പറയുന്നത്, തോന്നലുണ്ടാക്കുന്ന സിഹിർ, തഹീലിയായ സിഹിർ എന്ന് പറയുന്നത്. സലഫി പണ്ഡിതന്മാർ അവനെ ഹക്കീഖിയായ സിഹിറിലാണ് പെടുത്തിയത്. തോന്ന ചെയ്യാത്ത ഒരു കാര്യം ചെയ്തു എന്ന് ഒരാളുടെ മനസ്സിൽ തോന്നുക, അത് ഹക്കീഖിയായ സിഹിറാണ്. ഇപ്പൊ നബി ഭാര്യമാരെ സമീപിക്കാതെ നബിക്ക് ഭാര്യമാരെ സമീപിച്ചു എന്ന് തോന്നി, അത് ഹക്കീഖിയായ സിഹിറാണ്, തഹീലിയല്ല. അപ്പൊ ശരീരത്തിലോ മനസ്സിലോ സ്വാധീനം ചെലുത്തുന്ന സിഹിർ അതൊക്കെ എന്താണ്, ഹക്കീഖിയായ സിഹിറാണ്. പിന്നെ തഹീലിയായ സിഹിർ എന്ന് പറഞ്ഞാൽ കണ്ണിൽ മാത്രം തോന്നലുണ്ടാക്കുക. നമ്മുടെ നാട്ടില് മുജാഹിദുകളായ ആളുകൾ സിഹിറുണ്ട് ഫലിക്കുന്നവരെ പറഞ്ഞ ആളുകൾ പോലും അതേ ഉണ്ടാവുള്ളൂ എന്നാ പറയുന്നത്. അതല്ല, മനസ്സിലും സ്വാധീനം ഉണ്ടാകാം, ശരീരത്തിലും സ്വാധീനം ഉണ്ടാകാം, പിന്നെ കണ്ണിൽ തോന്നലുകൾ ഉണ്ടാക്കാം. അതാണ് ശരിക്കും തഹീലിയായ ഭാവനാപരമായ അല്ലെങ്കിൽ തോന്നലുകൾ ഉണ്ടാക്കുന്ന സിഹിർ. ഇതുപോലെ മൂസാ നബിക്ക് അനുഭവപ്പെട്ടത് ആ സിഹിറാണ്. അവിടെ എന്താവില്ല, ഒരു കാര്യം അതല്ലാതായി മാറുകയില്ല. അപ്പൊ ആളുകൾ കയറൊക്കെ നിലത്തിട്ടു, കയറ് നിലത്തിട്ടപ്പോ കയറെന്തായി മാറി, പാമ്പായി മാറി. യഥാർത്ഥത്തിൽ കയറ് പാമ്പായിട്ടുണ്ടോ, ഇല്ല. കണ്ട ആളുകൾക്ക് മൂത്താലപിക്ക് അടക്കം തോന്നി, കണ്ണിൽ തോന്നി എന്ത് കയറ് പാമ്പായിട്ടുണ്ട് എന്ന്. അവിടെ യഥാർത്ഥത്തിൽ ഒരു വസ്തു ആ വസ്തു അല്ലാതായി മാറിയിട്ടില്ല. ഇന്നിപ്പോ ചില ആൾക്കാർ പ്രാണിയെ ജീവിയാക്കി അവതരിപ്പിക്കും അല്ലേ. പിന്നെ മറ്റേ നമ്മളെ വലിയ മേജിക് അത്ര ഞങ്ങളില്ലേ, ഓൻ സ്റ്റേജിൽ ഗാന്ധിയെ അവതരിപ്പിക്കും. ഗാന്ധി ഇങ്ങനെ കയറി വരുന്നത് അവിടെ ഗാന്ധി വരുന്നുണ്ടോ? ഇല്ല, ഗാന്ധിയെ അവതരിപ്പിക്കുന്നു. അതെന്തേ ഉള്ളൂ, കണ്ണിൽ തോന്നുക. അതേപോലെ മൂസാ നബിക്ക് കയറ് പാമ്പായി തോന്നി, അതും സിഹിറിന്റെ സ്വാധീനമാണ്. അപ്പൊ അത് തഹീലിയ. നമ്മുടെ നാട്ടിലെ ഉചാരികൾ പറയുന്നത് സിഹിറുകൊണ്ട് ആകെ കൂടിയാൽ അതേ സംഭവിക്കുന്നതാണ്. സിഹിറിന് അഖീഖത്തുണ്ട് എന്ന് പറയുന്ന ആളുകൾ പോലും മെല്ലെ ചോദിച്ചാൽ അതേ പറയുള്ളൂ. അതിപ്പോ അത്ര വിഷയം ഒന്നല്ല, ആകെ ഒരു തോന്നൽ ഉണ്ടാക്കാനേ പറ്റുള്ളൂ. അപ്പൊ രണ്ട് സലഫി പണ്ഡിതന്മാർ ഹഖീഖത്തുണ്ട് എന്ന് പറഞ്ഞു. ഹഖീഖത്ത് രണ്ട് തലക്കുണ്ട്, യാഥാർത്ഥ്യത്തിലുള്ളതുണ്ട് എന്ന് പറഞ്ഞാൽ രോഗം വരുത്താം, അത് തോന്നലല്ല, രോഗം ഉണ്ടാകാം.